You're with SBS Radio.
നമസ്കാരം ബിൻസി വർഗീസ്, സ്വാഗതം എസ് പി എസ് മലയാളത്തിലേക്ക്. ബിൻസി, ഈ വർഷം പ്രധാനപ്പെട്ട കുറേ മാറ്റങ്ങളാണ് ബാങ്കിംഗ് മേഖലയിൽ പ്രതീക്ഷിക്കാവുന്നത്. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് തന്നെ ആദ്യം ഒന്ന് ചുരുക്കി പറയാമോ?
അതെ, ഈ വർഷം കുറെ ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, റോയൽ കമ്മീഷൻ റിപ്പോർട്ട് 1st ഫെബ്രുവരി 1st വരും. അതിന്റെ ഭവിഷ്യത്ത് എന്തോ അതിതുവരെ ആർക്കും അറിയത്തില്ല. അവരെന്തോ എന്തോ സ്റ്റെപ്സ് എടുക്കണമെന്നുള്ള നിർദ്ദേശം എന്തോ ആയിരിക്കുമെന്നും അറിയത്തില്ല. പക്ഷെ അത് ആന്റിസിപ്പേറ്റ് ചെയ്ത് കുറെ ലെൻഡിങ് ടൈറ്റനിങ് ഓൾറെഡി ബാങ്ക്സ് ചെയ്തിട്ടുണ്ട്. ആപ്ര തീരുമാനിച്ചു ഇൻട്രസ്റ്റ് ക്യാപ്പ് എടുത്ത് കളയാൻ. അതായത് 1-2 വർഷം മുമ്പ് ആപ്ര ഒരു ഡിസിഷൻ എടുത്തായിരുന്നു, എല്ലാ ബാങ്കും 3% ഇൻട്രസ്റ്റ് ഉള്ള ഇൻവെസ്റ്റർ ലോൺ കൊടുക്കാവൂന്ന്. അതതിന്റെ ജോലി ചെയ്തെന്ന് ഉള്ള ഉദ്ദേശത്തിൽ ആപ്ര പറഞ്ഞു 1st ജനുവരി 1st മുതൽ ആ റെസ്ട്രിക്ഷൻ എടുത്ത് കളയാൻ. അതുകൊണ്ട് ബാങ്ക്സ് എങ്ങനെ അത് റിയാക്ട് ചെയ്യുമെന്ന് ഇതുവരെ അനൗൺസ്മെന്റ് ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ ഇൻവെസ്റ്റേഴ്സിൽ ഇച്ചിരൂടെ ലെൻഡിങ് കിട്ടാൻ എളുപ്പം ആയിരിക്കും ഈ വർഷം മുമ്പോട്ട് പോകുമ്പോൾ. ഈ വർഷം ഫെഡറൽ ഇലക്ഷൻ ഉണ്ട്. ഇലക്ഷനിൽ ലേബർ ജയിച്ചാൽ അവര് നെഗറ്റീവ് ഗിയറിംഗ് എടുത്തു കളയും, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ചാർജ് ചെയ്യുന്ന രീതി അത് മാറ്റും എന്നൊക്കെയാണ് അവരുടെ അജണ്ട പറയുന്നത്. അത് ആ ചേഞ്ചസ് വന്നാൽ പ്രോപ്പർട്ടി പ്രൈസ് വീണ്ടും കുറയാനാണ് ചാൻസ്. ഒന്നാമത്, ഇപ്പോഴേ ഒത്തിരി കുറവാണ്, ഓൾമോസ്റ്റ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഡേയ്സിലുള്ള ആ ഇടിവ് പോലാണ് ഇപ്പോഴത്തെ പ്രോപ്പർട്ടി പ്രൈസ് ഇടിവ്. അത് ഫർദർ കുറയാൻ ചാൻസ് ഉണ്ട് ഈ ചേഞ്ചസ് ഒക്കെ വന്നാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. പിന്നെ ഗ്ലോബലായിട്ട് പറയുമ്പോൾ ചൈനയും US തമ്മിലുള്ള ഈ ടാരിഫ് വാർ കാരണം നമ്മുടെ ഓസ്ട്രേലിയ ഡോളറിനെ ഒത്തിരി എഫക്ട് ചെയ്യുന്നു. ഇന്നലെ 3 ലോ ആയിരുന്നു. അത് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ലിക്വിഡിറ്റി ക്രൈസിസ് ആണ് അതിന്റെ മെയിൻ ഇഷ്യൂ. പിന്നെ US ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ അടുത്ത വർഷം 3-4 കൂട്ടമുണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് കൂട്ടിയാൽ നമ്മുടെ ഓസ്ട്രേലിയ ഡോളർ വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട്. ഈ ചേഞ്ചസ് എല്ലാം കൂടെ ഇച്ചിരി ടെർമോയിലാണ് ഈ വർഷം ഇൻവെസ്റ്റേഴ്സിനും പ്രോപ്പർട്ടി ഹോൾഡേഴ്സിനും ബാങ്കിങ് സെക്ടറിൽ ഓൾ ടുഗദർ.
ഓക്കെ, ഇത് കൂടാതെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നാബ് ATM ഉപയോഗിക്കുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ, ഇവ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
തീർച്ചയായിട്ടും ക്രെഡിറ്റ് കാർഡിന്റെ മാറ്റം എന്ന് പറഞ്ഞത്, പണ്ട് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഇത്ര വർഷം കൊണ്ട് തിരിച്ചടയ്ക്കണമെന്നുള്ളൊരു തീരുമാനമോ അസസ്മെന്റോ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ക്രെഡിറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ അത് 3 കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ, ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു അസസ്മെന്റും കൂടെ ചെയ്യും. നമ്മുടെ ഇൻകവും ലയബിലിറ്റിയും നോക്കി ഈ ഇപ്പൊ ഒരു $10,000 ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്താൽ $10,000 3 കൊണ്ട് തിരിച്ച് ഫുള്ളായിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഈ മെയിൻ ചേഞ്ച് എഫക്ട് ചെയ്യുന്നത് ഒത്തിരി പേര് ക്രെഡിറ്റ് കാർഡ് എടുക്കും, പിന്നെ ആ 1-2 കഴിയുമ്പോൾ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്ത് വീണ്ടും 1 ഇൻട്രസ്റ്റ് ഫ്രീ കിട്ടും. ആ പരിപാടിയിൽ ഇപ്പൊ പ്രയാസമാവും, കാരണം ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് മറ്റൊരു ക്രെഡിറ്റ് ലിമിറ്റ് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് സർവീസ് ചെയ്യാൻ പറ്റുമോ, അതും കൂടെ 3 കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി. ഇപ്പം ഒരാൾക്ക് $5,000 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അവര് അത് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 80% ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് $6,000-$6,500 ലിമിറ്റ് വേണം പുതിയത്. പക്ഷേ ഈ പുതിയ അസസ്മെന്റ് 4,000 കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അവർക്ക് മറ്റേ കാർഡ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 അല്ലെങ്കിൽ 2 ലിമിറ്റും ആവും. ആ ഡെറ്റ് കണ്ടിന്യൂ ചെയ്യും. പിന്നെ പോയിന്റ്സിന് വേണ്ടിയോ ബെനിഫിറ്റ്സിന് വേണ്ടിയോ ക്രെഡിറ്റ് കാർഡ് മാറാൻ നോക്കുന്നവര് അതും ചെയ്യാൻ പ്രയാസമായി വരും. കാരണം ഒരു ലിമിറ്റ് ഉണ്ട് ഓൾറെഡി, അടുത്ത ലിമിറ്റ് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എല്ലാം കൂടെ തിരിച്ചടയ്ക്കാൻ പറ്റുമോ 3 നോക്കും. അതാ ക്രെഡിറ്റ് കാർഡിന്റെ മെയിൻ ചേഞ്ചസ്.
അപ്പൊ എന്താണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ കാരണമായത്?
മെയിൻ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഈ ക്രെഡിറ്റ് കാർഡ് ഡെറ്റിൽ പെട്ടുപോകുന്നു. അത് ഒരിക്കലും അടച്ചു തീരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോകുന്നു. ഇപ്പൊ അവർക്ക് സേ ഒരു $10,000 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അവർക്ക് $250 ഒരു മാസം അടയ്ക്കുക. പക്ഷെ ആ $250 കൊണ്ട് ആ $10,000 പ്രിൻസിപ്പിളിനെ ഒട്ടും ബാധിക്കത്തില്ല. അത് ഇൻട്രസ്റ്റ് മാത്രം അടച്ചു പോവുക. അങ്ങനെ ആ ലിമിറ്റിങ്ങില് എപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും. അങ്ങനെ ക്രെഡിറ്റ് കാർഡും സ്റ്റോക്ക് കാർഡും പല ക്രെഡിറ്റ് ലിമിറ്റ്സ് വരുമ്പോഴത്തേക്ക് ഉടനെ ഒത്തിരി ഡെറ്റ് വന്നു. അവര് കാശ് അടയ്ക്കുന്നുണ്ട്, 250, 500 എല്ലാം മാസം അടയ്ക്കുന്നുണ്ട്. പക്ഷെ അത് പ്രിൻസിപ്പിളിനെ എഫക്ട് ചെയ്യുന്നില്ല, ഇൻട്രസ്റ്റ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഡെറ്റ് പ്രോബ്ലംസ് വരുന്നു. അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ. പണ്ടൊക്കെ ലോൺ കൺസോളിഡേഷൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പം ലോൺ കിട്ടാനും പ്രയാസമാണ്. അതുകൊണ്ട് ഒത്തിരി ഡെറ്റ് പ്രോബ്ലംസ് അവർ ഫോസി ചെയ്യുന്നു. ഇത് ബാങ്ക്സ് കൊണ്ടുള്ള ഒരു റൂളല്ല, ഇത് അഗെയിൻ അസിക്ക് കൊണ്ടുള്ള, അസിക്ക് ആപ്ല കൊണ്ടുള്ള റൂളാണ്. അത് ഗവർണിംഗ് ബോഡീസ് കൊണ്ടുള്ള ഒരു ചേഞ്ചാണ് ടു കൺട്രോൾ ഡെറ്റ്.
ഓക്കെ. ഇത് കൂടാതെ നാബ് ഇപ്പോൾ ATM, റെഡി ATM നിന്നും പണം പിൻവലിക്കുന്നവർക്ക് അല്ലെ ആ ATM ഉപയോഗിക്കുന്നവർക്ക് അധിക ചാർജ് ഈടാക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ?
റെഡി ATM ഉപയോഗിക്കുന്നവർക്ക് $2 ഫീ ചാർജ് ആവും വിഡ്രോ അല്ല. നാബും റെഡി ATM കൂടി ഒരു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ആ പാർട്ണർഷിപ്പ് സീസ് ചെയ്തു. January 1 മുതൽ ആ ഫീസ് ചാർജ് ആവും. പക്ഷേ all four major banks, NAB, Westpac, ANZ, Commonwealth, ഏത് ATM ഉപയോഗിച്ചാലും ചാർജ് ഇല്ല.
ഓക്കെ. ഇത് കൂടാതെ ലെൻഡിംഗിൽ, അതായത് ബാങ്ക് കടം ലോൺ നൽകുന്നതിലും മാറ്റങ്ങൾ വരുന്നതായി ബിൻസി ആദ്യം തന്നെ സൂചിപ്പിച്ചു. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആ മാറ്റങ്ങൾ, അത് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ?
തീർച്ചയായിട്ടും. ഈ റോയൽ കമ്മീഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബാങ്ക്സ് ഇച്ചിരി ചേഞ്ചസ് വരുത്തി. അവര് ലോൺ സർവീസബിലിറ്റി അസസ് ചെയ്യുന്നു, അതായത് ഒരാൾക്ക് കടം തിരിച്ചടയ്ക്കാൻ പറ്റുന്ന കപ്പാസിറ്റി അസസ് ചെയ്യുന്ന രീതി മാറ്റി. ഒന്നാമത്തെ മാറ്റം, ഇപ്പൊ ഒരു 30 ലോൺ എടുക്കണമെങ്കിൽ 5 ഇൻട്രസ്റ്റ് ഓൺലി ഉണ്ടെങ്കിൽ 25 കൊണ്ട് അത് അടച്ചു തീർക്കാമോ എന്നുള്ള അസസ്മെന്റ്. പണ്ടൊക്കെ 5 ഇൻട്രസ്റ്റ് ഓൺലി എടുത്താലും 30 കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇത് കൂടുതലും ഇൻവെസ്റ്റേഴ്സിനെ ബാധിക്കുന്നത്. ഇപ്പം സ്വന്തം വീടിന് ഇൻട്രസ്റ്റ് ഓൺലി കിട്ടാൻ വളരെ പ്രയാസമാണ്. പിന്നെ വേറൊരു ചേഞ്ച് വന്നത്, പണ്ടൊക്കെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, അതായത് ജീവിക്കാനുള്ള ലിവിങ് എക്സ്പെൻസ്, ഇപ്പൊ കാർ ഓടിക്കുന്നു, ഫ്യൂവൽ അടിക്കുന്നു, ഫുഡ് മേടിക്കുന്നു, ഗ്രോസറി മേടിക്കുന്നു, ട്രാവൽ ഇൻഷുറൻസ്, അങ്ങനത്തെയൊക്കെ ലിവിങ് എക്സ്പെൻസ് എന്താണെന്ന് കസ്റ്റമറിനോട് ചോദിച്ച് കസ്റ്റമർ പറയുന്നത് ആയിരുന്നു ആ സംഖ്യയായിരുന്നു എടുക്കുന്നത്. ഇപ്പൊ $2,000 എന്ന് പറഞ്ഞാൽ $2,000 ഒരു മാസം. പക്ഷെ ഇപ്പം ബാങ്ക് അതിന്റെ അത് ഇച്ചിലൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ബഡ്ജറ്റ് ചോദിച്ച് മച്ച് ക്ലിയർ, ഇച്ചിലൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് എടുക്കുന്നത്. അങ്ങനെ ഇപ്പം ഒരാൾ $2,000 അതായിട്ട് എടുക്കുകയാൽ ഓക്കെ, നിങ്ങൾക്ക് എത്ര ഫുഡിലാവുന്നത്, എത്ര ഫ്യൂവലിലാവുന്നത്, അത് ഇച്ചിലൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. നോർമലി അത് 2,000-4,000 അങ്ങനെ ഇച്ചിലൂടെ മിക്ക ആൾക്കാരും കുറച്ചാ പറയുന്നത്. അത് ശരിക്ക് അതിനെ കുറിച്ച് ബഡ്ജറ്റ് ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഒത്തിരി കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യാത്തതുകൊണ്ടായിരുന്നു. അവർ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ലിവിങ് എക്സ്പെൻസ് കൂടി. അതുകൊണ്ട് പറ്റുന്നത് അവർക്ക് ബോറോയിങ് കപ്പാസിറ്റി കുറയും. അവരുടെ ലിവിങ് എക്സ്പെൻസ് കൂടിയതുകൊണ്ട് ചൈൽഡ് കെയറും അങ്ങനത്തെ എല്ലാം ഉൾപ്പെടുന്നതുകൊണ്ട് അവരുടെ ബോറോയിങ് കപ്പാസിറ്റി കുറയും. ഇപ്പൊ ഒരാൾക്ക് $10,000 ഇൻകം ഉണ്ടെങ്കിൽ $4,000 ലിവിങ് എക്സ്പെൻസ് ആണെങ്കിൽ ബാക്കി 6,000 ഉള്ളൂ ഡിസ്പോസിബിൾ ഇൻകം. എന്തിനും എന്ത് ലോണിനോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ബോറോയിങ് കപ്പാസിറ്റി ഒന്ന് 25 കൊണ്ട് തിരിച്ചടയ്ക്കുന്ന രീതിയിൽ അസസ് ചെയ്യുമ്പോൾ ഒന്ന് ലിവിങ് എക്സ്പെൻസ് കൂടിയതുകൊണ്ട് ആ അസസ്മെന്റ് കാരണം ബോറോയിങ് കപ്പാസിറ്റി നമ്മുടെ സാധാരണ മനുഷ്യന്റെ ഇച്ചിലൂടെ കുറഞ്ഞു. ഇപ്പൊ ഒരു 800,000 ബോറോ ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ ചിലപ്പോൾ 600,000 ബോറോ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ 80% കൂടുതൽ ബോറോ ചെയ്യുന്ന ആൾക്ക് ലോൺ കിട്ടാൻ പ്രയാസമാണ്. അന്നേരം കൂടുതൽ ഡിപ്പോസിറ്റ് വേണ്ടി വരും. ആ മൂന്ന് ചേഞ്ചസ് ആണ് കൂടുതലും ലെൻഡിങ് സെക്ടറി സാധാരണ മനുഷ്യനെ എഫക്ട് ചെയ്യുന്നത്. എത്ര ബോറോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പണ്ട് ബോറോ ചെയ്യുന്നതിനെക്കാട്ടും ഒത്തിരി കുറവാണ് ഇപ്പൊ ബോറോ ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പൊ അതായത് പണ്ടത്തെ പോലെ ലോൺ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഒന്ന് രണ്ട് മാറ്റങ്ങൾ കൂടി ആദ്യം സൂചിപ്പിച്ചിരുന്നു. നെഗറ്റീവ് ഗിയറിംഗിലും ഓസ്ട്രേലിയൻ ഡോളറിന്റെ വില താഴോട്ട് പോകുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ക്യാപ്പ് കുറയ്ക്കാൻ ബാങ്ക് തീരുമാനിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇവ കൂടി ഒന്ന് വ്യക്തമാക്കാമോ?
തീർച്ചയായിട്ടും. ഇൻട്രസ്റ്റ് ക്യാപ്പ് എടുത്തു കളഞ്ഞത് ഒരു നല്ലൊരു സൂചനയാണ്. അതായത് അപ്രായ്ക്ക് മനസ്സിലായി അവര് ആ ക്യാപ്പ് ഇട്ടതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി പ്രൈസ് ഇൻവെസ്റ്റേഴ്സിലുള്ള ലെൻഡിങ് കുറഞ്ഞതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി പ്രൈസ് ഇച്ചിരി കുറയാനും ഇടിയാനും കാണണം. വൺ ഓഫ് ദ മെയിൻ റീസൺസ് അതും ഈ ലെൻഡിങ് ടൈറ്റനിങ്ങും കൊണ്ടാണ്. രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് പ്രോപ്പർട്ടി പ്രൈസസ് ഇപ്പൊ കുറയാൻ കാരണം. ആ ക്യാപ്പ് മാറ്റിയത് കൊണ്ട് ബാങ്ക്സ്, അതായത് മേജർ ബാങ്ക്സിന് ഇച്ചിലൂടെ ലെൻഡിങ് ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റ് പോളിയോ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി. അത് അറ്റ്ലീസ്റ്റ് ഏത് മാറ്റവും ഒരു 6 മാസമേലും എടുക്കും ഫ്ലോ ഓൺ എഫക്ട് വരാനായിട്ട്. പക്ഷെ ആ ചേഞ്ചസ് ബാങ്ക് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു 6 മാസം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ വീഴ്ചയൊന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യാനോ സാധിക്കുമായിരിക്കും. പിന്നെ ഈ എക്സ്ചേഞ്ച് റേറ്റ് മെയിൻ കൺസിഡറേഷൻ ലെൻഡിങ് സെക്ടറിൽ ഇതെങ്ങനെ നമ്മുടെ ഓസ്ട്രേലിയ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനത്തെ ബാധിക്കും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാലേ പ്രോപ്പർട്ടി പ്രൈസസ് ഒന്ന് സ്റ്റേബിൾ ആകത്തുള്ളൂ, അല്ലെ തിരിച്ചു വരത്തുള്ളൂ. പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ ഓസ്ട്രേലിയ ഡോളറും കൂടെ കുറയും. അത് വലിയൊരു കൺസിഡറേഷൻ ആണ് അവർക്ക്. സോ ലേബർ പറഞ്ഞേക്കുന്നത് അവരുടെ ക്യാമ്പയിൻ അവര് നെഗറ്റീവ് ഗിയറിംഗ് എടുത്തു, അതായത് ഒരു ഒരു ഇൻവെസ്റ്റർ ഒരു പ്രോപ്പർട്ടി മേടിച്ച് സേ 600,000 മേടിച്ച് അവർ 350 റെന്റ് ചെയ്തു, അവർക്ക് എപ്പോഴും ഒരു ലോസ് ആണ് വരുന്നത്. കാരണം ആ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള ഇത് കിട്ടുന്നില്ല റെന്റ് ചെയ്ത്. ആ ലോസ് അവർക്ക് അവരുടെ ടാക്സിന് കുറയ്ക്കാം. നെഗറ്റീവ് ഗിയറിംഗ് എടുത്തു കളഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് അതിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഈ ഒത്തിരി ലോസ് ഉള്ള ആൾക്കാർ പ്രോപ്പർട്ടീസ് വിൽക്കും. പ്രോപ്പർട്ടീസ് വിൽക്കുമ്പോൾ ഒത്തിരി പ്രോപ്പർട്ടീസ് മാർക്കറ്റ് വരും, സപ്ലൈ കൂടും, അല്ലെങ്കിൽ അങ്ങനെ പ്രോപ്പർട്ടി പ്രൈസസ് വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ഇപ്പം നമുക്ക് ഒരു പ്രോപ്പർട്ടീസ് 400,000 മേടിച്ച് 600,000 വിറ്റ് 200,000 100,000 ടാക്സ് കൊടുത്താൽ മതി. ഇപ്പം ഒരു 50% റിഡക്ഷൻ ഉണ്ട്, അതാ ക്യാപിറ്റൽ ഗെയിൻസിന്റെ ബെനിഫിറ്റ്. പക്ഷെ പുതിയ ക്യാമ്പയിൻ ആ ബെനിഫിറ്റ് എടുത്ത് കളയുക, അതായത് ഫുൾ 200,000 ടാക്സ് കൊടുക്കണം. നമ്മളിപ്പോ 400,000 ഒരു പ്രോപ്പർട്ടി മേടിച്ചു, 10 വർഷം കൊണ്ട് അതൊരു 600 ആയെന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി അല്ല ഇത്, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്, സ്വന്തം വീടിനെ കുറിച്ചല്ല. ഒരു ഇൻവെസ്റ്റർ ഒരു പ്രോപ്പർട്ടി മേടിച്ച് അതിന് പ്രോഫിറ്റ് ഉണ്ടായാൽ ക്യാപിറ്റൽ ഗെയിൻസ് അപ്ലൈ ചെയ്യുന്നത്. വരെ ഇപ്പം എന്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അതിന്റെ 50% മാത്രമേ ടാക്സ് ആകത്തുള്ളൂ. 12 മാസം വെച്ചാൽ ഒരു ഇൻവെസ്റ്റർ ഒരു പ്രോപ്പർട്ടി മേടിച്ച് അതൊരു 12 മാസം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എപ്പം വിറ്റാലും എന്ത് പ്രോഫിറ്റും 50% മാത്രം ടാക്സ് അടച്ചാൽ മതി. അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻസ് ഇപ്പം വർക്ക് ചെയ്യുന്നത് ആ ബെനിഫിറ്റ് എടുത്ത് കളയാനാണ് ഇപ്പോഴത്തെ ക്യാമ്പയിൻ. ഇനി ആ ക്യാമ്പയിൻ മാറുമോ, ബിക്കോസ് ഇപ്പോഴത്തെ പ്രോപ്പർട്ടി പ്രൈസസ് എല്ലാം കുറഞ്ഞോട്ട് നമുക്ക് ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. ഇലക്ഷൻ അനൗൺസ് ചെയ്യുമ്പോൾ ആ ക്യാമ്പയിൻ ഒന്നുകൂടെ അവര് തിരിച്ചു പറയും.
പക്ഷെ
ആ രണ്ട് ചേഞ്ച് വന്നാൽ പ്രോപ്പർട്ടി പ്രൈസസ് തീർച്ചയായിട്ടും കുറയും.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ബിൻസി വർഗീസ്.
താങ്ക് യു. SBS.com.au